السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവലോക പരിപാലകനായ നാഥനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും ആഴ്ചകളിലായി നാം ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ചികിത്സയിലെ ശരിയും തെറ്റും പ്രമാണബദ്ധമായി വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ് നാം. ഈ മേഖലയിൽ ധാരാളം വ്യാജന്മാരുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ആധാരമാക്കി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരാമർശിച്ച വിഷയങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പിശാചിന് കേവലം മനുഷ്യരുടെ മനസ്സുകളിൽ ദുർമന്ത്രമോതാൻ മാത്രമേ കഴിയൂ എന്ന ഒരു പ്രചരണം മുൻകാലഘട്ടങ്ങളിലൊക്കെ വളരെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി നിലനിന്നപ്പോൾ, ഈ കാലഘട്ടത്തിൽ മതത്തിൻ്റെ പ്രചാരകരായി ചമയുന്ന ആളുകൾ തന്നെ ഇസ്ലാമിൻ്റെ പവിത്രങ്ങളായ പ്രമാണങ്ങളെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയ ഈ സാഹചര്യത്തിൽ, പ്രമാണങ്ങളിലൂടെയുള്ള
ഒരു സഞ്ചാരമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിശാചുക്കൾക്ക് മനുഷ്യരുടെ മനസ്സിൽ ദുർബോധനം നടത്താൻ മാത്രമല്ല കഴിയുക, മറിച്ച് അവരുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ വസ്തുക്കൾക്കും സൃഷ്ടികൾക്കും അവരുടേതായ കഴിവുകൾ നൽകിയതുപോലെ ജിന്നുവർഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യരെ ശാരീരികമായി ഉപദ്രവിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും അവർക്ക് സാധിക്കുമെന്ന കാര്യം പ്രമാണങ്ങളിലൂടെ നാം വിശദീകരിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുപോലും ശക്തനായ ഒരു പിശാജ് വന്ന സംഭവം ഹദീസുകളിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് തീജ്വാല എറിയാൻ വേണ്ടിയാണ് വന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന ലക്ഷ്യവുമായാണ് വന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ പ്രവാചകനെ രക്ഷിക്കുകയും അല്ലാഹുവിന്റെ പ്രവാചകന് ആ അപകടങ്ങളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, വഹാദ നൗഉ മിനൽ അദാ, ഈ ഇനത്തിൽപ്പെട്ട ഉപദ്രവങ്ങൾ, ഹുവ അത് അദൻ ഹിസ്സി, അത് അനുഭവവേദ്യമായ ഉപദ്രവങ്ങളാണ്, അത് മനുഷ്യനെ അനുഭവിക്കാൻ പറ്റുന്ന നിലക്കുള്ള ഉപദ്രവങ്ങളാണ്, സ്പർശന വിധേയമാണ്, മൽമൂസാണ്, സ്പർശന വിധേയമാണ്. വലൈസ മിൻ ഖബീലി തസല്ലുതി ബിൽ വസ്വസ, ഈ പറഞ്ഞ ഹദീസ് അത് മനുഷ്യന്റെ മനസ്സിൽ ദുർബോധനം ചെലുത്തി, ദുർബോധനം നടത്തി പിശാജ് ആധിപത്യം ചെലുത്തുന്ന വിഷയത്തിൽപ്പെട്ടതല്ല എന്ന് പണ്ഡിതന്മാര് അത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതുപോലെ ധാരാളക്കണക്കിന് പ്രവാചക വചനങ്ങൾ ഈ വിഷയത്തിന് വളരെ വ്യക്തമായ വ്യക്തത നൽകുന്ന നിലക്ക് തന്നെ ഹദീസുകളുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ വചനങ്ങളിലൂടെയുള്ള ഒരു കടന്നുപോക്കാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്നുള്ള ചില ഗുണപാഠങ്ങളും നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് ഒരവസരത്തിൽ പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഇദാ തസാഅബ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും കോട്ടുവായ ഇടുകയാണെങ്കിൽ, ഫല്യുംസിക് ബിയദിഹി അലാ ഫീഹി, തന്റെ കൈകൊണ്ട് പരമാവധി തന്റെ വായെ അടച്ചു പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതല്ലാതെ ഒരു ശ്രമവുമില്ലാതെ കൈവെക്കാതെ അങ്ങോട്ട് കോട്ടുവായിടുന്ന ഒരു സമീപനം മുസ്ലിമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൈകൊണ്ട് അടച്ചു പിടിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, വല്ല ജീവികളും വായിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണോ? പ്രവേശിക്കാം. പൊടിപടലങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടാണോ? അതും സംഭവിക്കാം. പക്ഷേ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ, ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വായ അടച്ചു പിടിക്കണം എന്ന് പറഞ്ഞു, ആ വായ അടച്ചു പിടിക്കണം എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യമായി അവിടുന്ന് പഠിപ്പിച്ചത്, ഫഇന്ന ശൈത്വാനയദുഖുലോ, പിശാജ് മനുഷ്യന്റെ വായിലൂടെ കോട്ടുവായിടുന്ന സന്ദർഭത്തിൽ അകത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. എന്താ കാരണം? ഫഇന്ന ശൈത്വാനയദുഖുലോ, പിശാജ് മനുഷ്യന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കാരണമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ഏതൊരു മര്യാദയാകട്ടെ, ഈ ദുന്യവിയായ ലോകത്തും നാളെ ആഖിറത്തിലും അത് മുഖേന നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ആ വിഷയത്തിൽപ്പെട്ട ഒരു കാര്യമാണ് കോട്ടുവായിടുന്ന സമയത്ത് അകത്തേക്ക് പിശാജ് പ്രവേശിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അടക്കപ്പെട്ട ദ്വാരങ്ങൾ, അടക്കപ്പെട്ട ദ്വാരങ്ങൾ തുറക്കുമ്പോൾ പിശാച് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്ന നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അടക്കപ്പെട്ട ദ്വാരം തുറക്കുന്ന സമയമാണത്. ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്ന നേരം ബിസ്മില്ലാ എന്ന് പറയണം. അത് പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. ഇത് പറയാതെ ഭക്ഷണം കഴിക്കുമ്പോൾ പിശാജ് പറയും ഇന്നിവിടെ രാത്രി ഭക്ഷണമുണ്ടെന്ന്, ഇന്നിവിടെ അശ ഉണ്ടെന്ന് പിശാജ് പറയും. അപ്പോ നോക്കൂ, നിങ്ങൾ പിശാജിൽ നിന്നുള്ള ഒരു സംരക്ഷണം എന്ന നിലക്ക് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന നേരം അടക്കപ്പെട്ട ദ്വാരം തുറക്കുന്ന നേരമാണ്. ആ സമയത്തും പ്രാർത്ഥനയോടുകൂടെയാണ് ആ സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പ്രാർത്ഥിക്കണം. ആൺപിശാചിന്റെയും പെൺപിശാചിന്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ ഇണചേരുന്ന അവസരത്തിലും അടക്കപ്പെട്ട ദ്വാരം തുറക്കുന്ന നേരമാണല്ലോ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയോടുകൂടെ ബിസ്മിയോടുകൂടെ ആരംഭിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി സഹശയനം നടത്തുന്ന നേരം ലൗ അന്ന അഹദകും ഇദാ അതാ അഹ്ലഹു, നിങ്ങളിൽ ഒരാൾ തന്റെ കുടുംബത്തിന്റെ അരികിൽ വരുന്നു, ആ സമയത്ത് ഇണചേരുന്ന നേരം പറയണം ബിസ്മില്ല പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. പിന്നെ ഈ പ്രാർത്ഥന അവൻ ദുആ ചെയ്യുകയും ചെയ്യണം. അല്ലാഹുമ്മ ജന്നിബന ശൈത്വാന വ ജന്നിബി ശൈത്വാന മാ റസഖ്തനാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റണമേ. ഞങ്ങൾക്ക് നീ നൽകാൻ പോകുന്ന നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്തതിയിൽ നിന്നും നീ പിശാചിനെ അകറ്റണമേ. ഇത് ദുആ ചെയ്തുകൊണ്ടാണ് അവൻ തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതെങ്കിൽ ഫഖുലിയ ബൈനഹുമാ വലദുൻ ലം യദുർഹു ശൈത്വാനു അബദാ, ആ ബന്ധത്തിൽ ഒരു കുഞ്ഞിനെ അല്ലാഹു അവർക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൽ പൈശാചികമായ ശല്യമുണ്ടാകുകയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? വായ തുറക്കുന്ന നേരവും ശരീരത്തിലെ അടക്കപ്പെട്ട ദ്വാരങ്ങൾ തുറക്കുന്ന നേരങ്ങളിലുമൊക്കെ പിശാച് മനുഷ്യന്റെ അകത്തേക്ക് പ്രവേശിക്കാനേറെ സാധ്യതയുണ്ട്. മാത്രമല്ല, കോട്ടുവായിടുന്ന സമയത്ത് കൈകൊണ്ട് പൊത്തിപ്പിടിച്ചില്ലെങ്കിൽ പിശാജ് ചിരിക്കുമെന്നും ഹദീസിൽ വന്നതാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് കേട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റവാഹുൽ ബുഖാരിയാണ് പറയുന്നത് സ്വഹീഹ് ബുഖാരിയിൽ നിന്ന്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉത്താസ, തുമ്മുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്, തുമ്മുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. വയഖ്റഉ തസാഉബാ, കോട്ടുവായ റബ്ബിന് വെറുപ്പുള്ള കാര്യമാണ്. ഫഇദാ അതസ ഫഹമിദല്ലാഹ്, അങ്ങനെ ഒരാൾ തുമ്മുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ സമിഅഹു, അത് കേട്ട സർവ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അയ്യുസമ്മിതഹു, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യൽ. ഇർഹമുക്കല്ലാ എന്ന് പറയൽ കേട്ട മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇത് പറഞ്ഞിട്ട് ഹദീസിന്റെ അവസാന ഭാഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅമ്മത്തസാഉബു, എന്നാൽ കോട്ടുവായ ഫഇന്നമാ ഹുവ മിൻ മിനശ്ശൈത്വാൻ, തീർച്ചയായും കോട്ടുവായ പിശാചിൽ നിന്നുള്ളതാകുന്നു. കോട്ടുവായ ആരിൽ നിന്നാണുള്ളത്? പിശാചിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി കോട്ടുവായേ അവൻ എന്ത് ചെയ്യട്ടെ? അടക്കി പിടിക്കട്ടെ. കോട്ടുവായിടുന്ന സമയത്ത് കഴിവിന്റെ പരമാവധി അടക്കി പിടിക്കട്ടെ. അങ്ങനെ ഒരു മനുഷ്യൻ കോട്ടുവായിടുന്ന നേരം ഹാ എന്ന് പറഞ്ഞ് കോട്ടുവായിട്ട് കഴിഞ്ഞാൽ പിശാജ് അവനെ തൊട്ട് ചിരിക്കുന്നതാണ്. ആ
കൈയൊന്നും വെച്ചില്ല. ഹാ എന്ന് പറഞ്ഞു വായ പൊളിച്ച് കോട്ടുവായിട്ടാലി അപ്പുറത്തുനിന്ന് ഷെയ്ത്താൻ ഇങ്ങനെ ചിരിക്കും, പിശാജ് ഇങ്ങനെ ചിരിക്കും. ഇതെവിടെയുള്ളത്? സഹീഹുൽ ബുഖാരിയിലാണ്. അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല സഹോദരങ്ങളെ. ഈ നിലക്കുള്ള ധാരാളക്കണക്കിന് ഹദീസുകൾ ശാരീരികമായി തന്നെ പിശാചിന് മനുഷ്യനിൽ ഉപദ്രവവും പ്രയാസവും വരുത്താൻ കഴിയുമെന്നതിലേക്കുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്ന ഹദീസുകൾ. ഇതൊക്കെ എന്റെ ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞ് തള്ളാനും തട്ടിമാറ്റാനും നമുക്ക് സാധ്യമല്ല എന്നാ പറയുന്നത്. ഇനി കേട്ടോ, സ്വഹീഹുൽ ബുഖാരിയിൽ വേറെ ഒരു ഹദീസുണ്ട്. അതെന്താണ്? അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്നു, ഇദസ്തൈഖല അഹദുക്കും മിമ്മനാമിഹി, നിങ്ങളിൽ ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഫതവല്ലാ, അവൻ വുദു എടുക്കട്ടെ, ഫല്ലസ്തൻസിർ സലാതാ, മൂന്ന് തവണ അവന്റെ മൂക്കിൽ വെള്ളം കയറ്റി അവൻ ചീറ്റിക്കളയട്ടെ. മുത്തുനേതാവ് പഠിപ്പിച്ച മര്യാദയാണ്, ആദാബാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും നമുക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വുദു ചെയ്യുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം, മൂന്ന് തവണ ചീറ്റണം. എന്തിനാണത് പറഞ്ഞതെന്നോ, ഫഇന്ന ശൈത്താന യബീതു അലാ ഹൈശൂമിഹി, പിശാജ് അവന്റെ തരിമൂക്കിൽ രാത്രി കഴിഞ്ഞുകൂടുന്നുണ്ട്. പിശാജ് അവന്റെ തരിമൂക്കിൽ രാത്രി കഴിച്ചുകൂട്ടുന്നുണ്ട്. അവന് രാത്രി താമസിക്കുന്നത് മനുഷ്യന്റെ തരിമൂക്കിലാണ്. ഏതൊക്കെ ആളുകളുടെ തരിമൂക്കിലാണത് സംഭവിക്കുന്നത് എന്ന് പണ്ഡിത ലോകത്തെ ചർച്ചയുണ്ട്. പക്ഷേ ഒന്നേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ, പിശാജ് മനുഷ്യന്റെ തരിമൂക്കിൽ രാത്രി കഴിച്ചുകൂട്ടും എന്ന്. ഈ ഹദീത്തിൽ നിന്ന് വളരെ വ്യക്തമായ നിലക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പിശാചിപ്പ് എങ്ങനെ മനുഷ്യന്റെ തരിമൂക്കിൽ ഉറങ്ങുന്നത്? അയാൾ പറയുന്നു, എനിക്കത് ബുദ്ധിക്ക് എതിരാണ്, എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല. പിശാജ് എന്നവിടെ പറഞ്ഞത് പൊടിപടലങ്ങളാണ്, അതല്ലെങ്കിൽ മറ്റുള്ള വൈറസുകളോ അതേപോലെ തന്നെ ചെറിയ പ്രാണികളോ ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ പിശാജാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല, സാധ്യവുമല്ല എന്നെന്ത് ചെയ്യാണ്? ആ ഹദീസിനെ വ്യാഖ്യാനിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി, മഹാനായ ഇമാം ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുമ്പോൾ മഹാനായ ഇമാം ബുഖാരിക്ക് മനസ്സിലായില്ല എന്ത്? ഈ ഹദീസ് ബുദ്ധിക്ക് എതിരാണ് എന്ന്. ആർക്ക് മനസ്സിലായില്ല? ഇമാം ബുഖാരിക്കത് മനസ്സിലായില്ല. പിന്നെയോ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ വന്ന ചില മൗലൈമാർക്കാണ് എന്ത് മനസ്സിലായത്? ഈ ഹദീസ് ബുദ്ധിക്ക് എതിരാണ് എന്ന് മനസ്സിലായത്. അത് വിശ്വസിക്കണം പോലും നമ്മളത് വിശ്വസിക്കണം. മുൻഗാമികളായ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കൊന്നും മനസ്സിലായില്ല, തരിമൂഹിൽ പിശാചി രാത്രി അന്തിയുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിക്കെതിരാണെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഹദീസിന് വിശദീകരണം നൽകുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്നു. എന്താ പറയുന്നതെന്നോ, ഇമാം നവവി ഈ ഹദീസിന് ശറഹ് നൽകിയ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, ഫഇന്ന ശൈത്താന യബീതു അലാ ഹൈസൂമി ഹൈസൂമിഹി, മനുഷ്യന്റെ തരിമൂക്കിൽ പിശാചി അന്തി ഉറങ്ങും എന്ന് പറഞ്ഞില്ലേ. കാലൻ നവവി, ഇമാം നവവി പറയുന്നു, തരിമൂക്ക് എന്ന് പറഞ്ഞാൽ ഹുവ അഅലൽ അൻഫി ബൈനഹു വ ബൈന ദിമാഗി, മനുഷ്യന്റെ തലച്ചോറിനും മൂക്കിന്റെയും മുകളിലുള്ള ഒരു പ്രത്യേക സ്ഥലത്തിനാണ് ഹൈസൂം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? വഖാല ഇയാദുൻ യഹ്തമിലു അൻ യകൂന ദാലിക അലാ ഹഖീഖതിഹി, ഇപ്പറഞ്ഞത് മജാജിയായ പ്രയോഗമല്ല, ആലങ്കാരികമല്ല, മറിച്ച് അതിന്റെ യഥാർത്ഥ നിലക്ക് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ യഥാർത്ഥ നിലക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പിശാജ് തരിമൂക്കിൽ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മിനു ബിമാ കാലഹോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനൻ ജാസിമാ, ഗണ്യതമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വിഷയത്തിൽ അത് ആ ഉറപ്പായ നിനക്ക് വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത. വനംതസിലു ബിമാ അമറനാ ബിഹി മഅ തസ്ലീമിനാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖസ്സഹുല്ലാഹു തആല ബിഉലൂമിൻ വഅസ്റാർ. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ആലങ്കാരികമാക്കാൻ പോകേണ്ടതില്ല, മറിച്ച് നമ്മുടെ ബാധ്യത ആ കൽപ്പനയങ്ങ് ശിരസാ വഹിക്കലാണ്, അത് അംഗീകരിച്ചുകൊണ്ട് അതങ്ങ് ശിരസാ വഹിക്കലാണ് നമ്മുടെ ബാധ്യത. കാരണം എന്തെന്നോ, ഖദ് ഖസ്സഹുല്ലാഹു തആല ബിഉലൂമിൻ വഅസ്റാർ, നമുക്കൊന്നുമില്ലാത്ത പ്രത്യേകമായ അറിവുകൾ അല്ലാഹു റസൂലിന് പ്രത്യേകമായി നൽകിയിട്ടുണ്ടല്ലോ, നമുക്കൊന്നും അറിയാത്ത രഹസ്യങ്ങൾ വഹയിലൂടെ മുത്തു നേതാവിന് നൽകുന്നുണ്ടല്ലോ. അതുകൊണ്ട് വഹയിലൂടെ അറിയിക്കപ്പെട്ട ഒരു കാര്യമെന്ന നിലക്ക് നമ്മൾ അതുപോലെ അംഗീകരിക്കലാണ് ഈമാനൻ ജാസിമാ, സംശയമില്ലാത്ത നിലക്ക് വിശ്വസിക്കലാണ് നമുക്ക് വേണ്ടത്. അവിടെ പിന്നെ നമ്മൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് നമ്മൾ വ്യാഖ്യാനിച്ച് നമ്മളെ ഹദീസിന്റെ താല്പര്യം വേറെ ഒരു വിഷയമായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നല്ലേ ഞാൻ കേൾപ്പിച്ചത്, എന്ത് തരിമൂക്കിൽ പിശാചി രാത്രി കിടന്നുറങ്ങും രാപ്പാർക്കുമെന്ന് പറഞ്ഞാൽ അത് ദുർബോധനം മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? അത് ദുർമന്ത്രമോദൽ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലെന്നാ പറയുന്നത്. ഇനി കേട്ടോ, പിശാചിന് ഒരു നിലക്കുള്ള ഉപദ്രവം മാത്രമല്ല, പലജാതി ഉപദ്രവങ്ങളും പിശാച് മനുഷ്യനെ ഉപദ്രവിക്കും. അതിന്റെ സാമ്പിളുകൾ ഞാൻ താഴെ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഒരൈറ്റം എന്നല്ല, എന്താ പിശാച് പറഞ്ഞത്? സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഇബ്ലീസ് പറഞ്ഞ വാക്ക് അല്ല നമുക്ക് പറഞ്ഞു തന്നില്ലേ? അവൻ വലത്തുകൂടെ വരും, ഇടത്തുകൂടെ വരും, മുമ്പിലൂടെ വരും, പിന്നിലൂടെ വരും. അതുകൊണ്ട് അധികം ആളുകളെയും നന്ദി ചെയ്യുന്നവരായി നീ കാണില്ല അല്ലാ എന്ന് ഷൈത്താൻ പറഞ്ഞത് നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് കേട്ടില്ലേ? അല്ല നമുക്ക് ഉദ്ധരിച്ചു തന്നില്ലേ? അതുകൊണ്ട് പലജാതി ഫിത്നകളുമായി ഷൈത്താൻ വരും. ആദ്യം ഞാൻ പറഞ്ഞു, കോട്ട് വാഴുന്ന സമയത്ത് അകത്തേക്ക് പോകാൻ നന്നായി ശ്രമിക്കും, അവിടെ കൃത്യമായി വായ അടച്ചു പിടിച്ചാൽ രക്ഷയുണ്ട്. അതേപോലെ തന്നെ ദ്വാരങ്ങൾ തുറക്കുന്ന സമയത്ത് വിസ്മിചൊല്ലണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോ എന്ത് തരിമൂക്കില്ലവൻ രാത്രി കഴിച്ചുകൂട്ടുമെന്ന് പറഞ്ഞു. ഇതിനൊക്കെയുള്ള പ്രതിവിധികൾ ഇൻഷാ അല്ലാഹ് വഴിയെ ഞാൻ പറയും. ഞാൻ ആദ്യം പറയുന്നത് ഉപദ്രവങ്ങളാണ്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഷൈത്താന്റെ മറ്റൊരു ഉപദ്രവം കേട്ടോ, അതെന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു റസൂലിൽ നിന്ന്, എന്താ പറഞ്ഞത്? ഇന്ന ഇബ്ലീസ യലഉ അർശഹു അലൽ മാഇ, ശൈത്താൻ എന്തു ചെയ്യുന്നറിയോ, അവന്റെ സിംഹാസനം വെള്ളത്തിന്റെ മേലെ കൊണ്ടുപോയി സ്ഥാപിക്കും. എവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടലാണ്. കടലിൽ കൊണ്ടുപോയി പിശാചി അവന്റെ സിംഹാസനം, ഇബ്ലീസ് അവന്റെ സിംഹാസനം സ്ഥാപിക്കുന്നു. പിന്നെ അവൻ എന്ത് ചെയ്യുമെന്നറിയുമോ? പിന്നെ അവന്റെ സൈന്യങ്ങളെ അവൻ നിയോഗിക്കുന്നു, സൈന്യങ്ങളെ അയക്കും. അങ്ങനെ അവരിൽ ഏറ്റവും കൂടുതൽ ഫസാദും ഫിത്നയും ഉണ്ടാക്കിയത് ആരാണോ അവരായിരിക്കും ഇബ്ലീസിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവരായി ഉണ്ടാകുക. നല്ല ഫിത്ന ഉണ്ടാക്കിയ ആൾക്ക് ഇബ്ലീസിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ടാകും. അങ്ങനെ അവന്റെ സന്തതികളിൽ അവന്റെ സൈന്യങ്ങളിൽ ചില ആളുകൾ വരുന്നു. എന്നിട്ട് അവന്റെ അടുക്കൽ വന്ന് അവൻ പറയും, ശൈത്താൻ പറയും, ഫഅൽതു കദാ വകദാ, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്നതൊക്കെയാണ് ചെയ്തത്. ഫയഖൂലു, അപ്പോൾ ഇബ്ലീസ് പ്രതികരിക്കുകയാണ്, മാ സനഅത ശൈആ, നീ ഒന്നും ചെയ്തിട്ടില്ല, നീ ഒരു ചുക്കും ചെയ്തിട്ടില്ല. എന്ത് ചെയ്തിട്ടാ ഈ വന്നത്? പോരാ പോരാ, നീ ഒരു ചുക്കും ചെയ്തിട്ടില്ല. അങ്ങനെ സുമ്മയജീവാഹിതുഹും, പിന്നെ അതാ വേറൊരാള് വരുന്നു. ഫയഖൂലു, അവൻ പറയുന്നു, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറാഅതിഹി, ഞാനൊരു വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ നന്നായി അടിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. രണ്ടാളി നന്നായി അടിപ്പിച്ചു, അങ്ങനെ അവസാനം ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിച്ച് അവർക്കിടയിൽ ഏർപ്പാടുണ്ടാക്കിയിട്ടാണ് അവരെ അടിപ്പിക്കാൻ ആവശ്യമായ മുഴുവൻ ഏർപ്പാടും ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ അവർ കലഹിച്ചിപ്പോ രണ്ടായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇബ്ലീസ് എന്താ ചെയ്യാന്നറിയോ, ഫയുദിനീഹി മിൻഹോ, ആ വന്ന ശൈത്താനെ അടുത്തേക്കിങ് അടുപ്പിച്ചു പിടിക്കും. കേട്ടുവാ, അടുത്തേക്ക് നിക്ക്, എടാ അടുത്തേക്ക് വാ. എന്നിട്ട് അവൻ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഞമാൻതാ, നീ എത്ര നല്ലവനാണ്. ഇവനെ കണ്ടുപഠിക്കി, ഇവനാ ഉഷാറ്, ഇവൻ എത്ര നല്ലവനാ. രണ്ടാളി അടുപ്പിച്ച് തൊലാക്കാക്കിയിട്ടല്ലേ വന്നത്, ഈയാതി പ്രവർത്തനമായിട്ട് വന്നാ മതി എന്റെ അടുത്തേക്ക്, അതല്ലാതെ നീയൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന് മറ്റവനോട്. എന്നിട്ട് നോക്കോ, ആ പിശാചിനെ പയൽത്തസിമുഹോ, ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു ഇബ്ലീസ്. ആ ഇതെവിടെയുള്ളത്? സഹീഹ് മുസ്ലിമിനാണ് ഈ ഹദീസ് ഉള്ളത്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, മഹാനായ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. എന്താ അദ്ദേഹം പറയുന്നതെന്നറിയോ, വലഹു അർശുൻ അലാ വജ്ഹിൽ ബഹരി, സമുദ്രത്തിന്റെ മുകളിൽ പിശാചിന്റെ സിംഹാസനമുണ്ട്. നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കും, പഠിച്ചോനെ, വെള്ളത്തിന്റെ മുകളിൽ എങ്ങനെ ഇപ്പൊ ശൈത്താൻ അവന്റെ സിംഹാസനം കൊണ്ടുപോയി വെക്കുക? നമ്മൾ ചിന്തിക്കും, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് നമ്മൾ പറയും, തട്ടും, പറ്റൂല, അങ്ങനെ ഉണ്ട് എന്ന് അംഗീകരിച്ചേ പറ്റൂ. കാരണം റസൂലുള്ളയാണ് പറഞ്ഞത്. എന്നിട്ട് വഹുവ ജാലിസുൻ അലൈഹി, അവനാ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കും. വയബഅസു സറായാഹു, അവന്റെ സൈന്യങ്ങളെ അവൻ നിയോഗിക്കുകയും ചെയ്യും. ഇബ്ലീസിന് എന്തുണ്ട്? സിംഹാസനം കടലിന്റെ മീതയുണ്ട്. ഈ ഹദീസിൽ നിന്ന് മാത്രമല്ല അത് മനസ്സിലാകുന്നത്, വേറെയും ഹദീസുകളിൽ നിന്നത് മനസ്സിലാകും. ഞാനൊരു സാമ്പിൾ പറയട്ടെ. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ റസൂല് മസീഹുദ്ദജ്ജാല് വരും എന്ന് പറഞ്ഞു. അവന്റെ ലക്ഷണങ്ങൾ ഓരോന്നും സഹാബാക്കൾക്ക് പറഞ്ഞുകൊടുത്തു. അങ്ങനെ ഇരിക്കെ സഹാബാക്കൾ മസീഹുദ്ദജ്ജാലിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൻ വരുന്നതിനെയും പ്രതീക്ഷിച്ചിങ്ങനെ അവന്റെ എവിടെയാണ് വരുന്നത് എന്നും അന്വേഷിച്ചിങ്ങനെ കാത്തിരിക്കുന്ന നേരമതാ, മദീനത്തൊരു ചങ്ങാതി അതാ പ്രത്യക്ഷപ്പെടുന്നു. അവന്റെ പേര് ഇബ്നു സയ്യാദ് എന്നായിരുന്നു, സാഫി എന്നാണ് യഥാർത്ഥ പേര്. ഇബ്നു സയ്യാദ് എന്നാണ് അവനെ വിളിക്കുന്നത്. അങ്ങനെ ഇബ്നു സയ്യാദ് മദീനത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മദീനയിൽ സഹാബാക്കൾ ഇങ്ങനെ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിന്റെ ലക്ഷണമായി പറഞ്ഞ ചില ലക്ഷണങ്ങളുണ്ട്. അതൊക്കെ ചിലതൊക്കെ ഇബ്നു സയ്യാദിൽ അവർ കാണുകയും ചെയ്യുന്നു. അപ്പൊ സഹാബിമാര് വിചാരിച്ചു, മസീഹുദ്ദജ്ജാൽ വന്നു കഴിഞ്ഞല്ലോ, മദീനയാകെ പ്രചരിപ്പിക്കാൻ തുടങ്ങി, മസീഹുദ്ദജ്ജാൽ വന്നിട്ടുണ്ട്, മസീഹുദ്ദജ്ജാൽ ആഗമനം, അവന്റെ ആഗമനം സംഭവിച്ചിട്ടുണ്ട് എന്ന് മദീനയാകെ പ്രചരിപ്പിക്കാനും പ്രചുരപ്രചാരം നേടാനും തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതാ സഹാബാക്കൾ പോയിട്ട് കാണിച്ചു കൊടുക്കുന്നു, ഇതാണ് നബിയെ നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങളുള്ള മസീഹുദ്ദജ്ജാൽ ഇവനാണെന്നും പറഞ്ഞു റസൂലുള്ളക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ പ്രവാചകനൊന്നും പറയാൻ കഴിയുന്നില്ല, ഇവനാണോ അല്ലേ എന്ന വിഷയത്തിൽ വഹയും കിട്ടിയിട്ടില്ല. അപ്പെന്താ റസൂലുള്ള ചെയ്തതെന്നോ, ഇവനെ ഒന്ന് പരീക്ഷിക്കാമെന്ന നിലക്ക് ഇബ്നു സയ്യാദിന്റെ അടുക്കൽ ഒന്ന് രണ്ട് തവണകളായി അള്ളാഹുവിന്റെ റസൂല് ചെന്നിട്ട് ഇവൻ യഥാർത്ഥ ദജ്ജാലാണോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചെന്നിട്ട് അതാ മസീ ഇബ്നു സയ്യാദിനോട് റസൂലുള്ള ചോദിക്കുകയാണ്, മാത്തറാ, എന്താണ് ഇബ്നു സയ്യാദെ നീ കാണുന്നത്? നീ എന്താ കാണുന്നത്? അപ്പൊ അവൻ പറയുകയാണ്, ഞാനിതാ സമുദ്രത്തിന്റെ മീതെ ഒരു സിംഹാസനം കാണുന്നുണ്ട്. ഇബ്നു സയ്യാദ് പറയാണ്, സമുദ്രത്തിന്റെ മുകളിൽ ഞാനൊരു സിംഹാസനം കാണുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു അവനോട്, എന്താ ചോദിച്ചത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തറാ അർശ ഇബ്ലീസ് അലൽ ബഹർ, സമുദ്രത്തിന്റെ മുകളിൽ ഇബ്ലീസിന്റെ സിംഹാസനമുണ്ട്, അതാണോ നീ കാണുന്നത്? അതാണോ ഇബ്നു സയ്യാദെ നീ കാണുന്നത്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഹ്സനി അദമനാഗു ഫലൻ തഅദു വഖദറക, നിന്റെ പ്രശസ്തി ഇതിനേക്കാൾ ഉയരുകയില്ല, നിനക്ക് ഉയരാൻ സാധ്യവുമല്ല എന്ന് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ഇവൻ യഥാർത്ഥ ദജ്ജാലല്ല, പറഞ്ഞു കൊടുത്തു. പിന്നെന്താ പറഞ്ഞു കൊടുത്തത്? ഇവന് ശൈത്താനിൽ നിന്നുള്ള ചില സഹായം കിട്ടുന്നുണ്ട്. അതല്ലാതെ ഇവന് ദജ്ജാല്, ഒറിജിനൽ ദജ്ജാല് ഇവനല്ല എന്നും അള്ളാഹുവിന്റെ റസൂല് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്താ മനസ്സിലായത്? സമുദ്രത്തിന്റെ മീതയാണ് ശൈത്താൻ, ഇബിലീസ് അവന്റെ സിംഹാസനം സ്ഥാപിക്കുന്നത്. എന്നിട്ടവൻ പല ജാതി ഫിത്നകൾ ചെയ്യുന്നതിന് വേണ്ടി തന്റെ സൈന്യങ്ങളാകുന്ന പിശാചുക്കളെ അയക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലടിപ്പിക്കുന്നു, നാട്ടിൽ ഫസാദുണ്ടാക്കുന്നു, സംസാരങ്ങളിൽ പിശാചടപെടുന്നു, അങ്ങനെ പല ജാതി ഉപദ്രവങ്ങൾ ഭൂമിയിൽ അവൻ വരുത്തി വെക്കുന്നു. ഇതൊക്കെ കേവലം വസ്വാസ് മാത്രമാണോ? ദുർബോധനം മാത്രമാണോ? മനസ്സിൽ ദുർബോധനം നടത്തൽ മാത്രമാണോ? ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ മറുപടി തരണം. അവർ കൃത്യമായി വ്യാഖ്യാനിക്കണം, കൃത്യമായി അവർ ഹദീസിന്റെ പൊരുൾ പറയണം. അതുകൊണ്ട് മനസ്സിലാക്കൂ സഹോദരങ്ങളെ, കേവലം വസ്വാസ് മാത്രമല്ല കേട്ടോ സംഭവിക്കുന്നത്. ഇനിയും കേട്ടോ ചില സംഭവങ്ങൾ കേട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിശാചാണ് മനുഷ്യനെ ചില സന്ദർഭങ്ങളിലൊക്കെ മറപ്പിക്കുന്നത്. മറവി സംഭവിക്കുന്നത് പിശാചിൽ നിന്നാണ്. പിശാച് മറപ്പിക്കുന്ന അതെവിടെയുള്ളത്? ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. പിശാച് മനുഷ്യനെ മറപ്പിക്കും എന്ന കാര്യം ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ സംഭവം എന്നറിയുമോ? മഹാനായ മൂസ അലൈഹിസ്സലാം ഒരിക്കൽ ബനു ഇസ്രായേലരിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നേരം സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു മൂസ നബിയോട്, ഓ മൂസ അലൈഹിസ്സലാം, ലോകത്ത് ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ആരാണ്? അപ്പൊ മൂസ നബി പറഞ്ഞു, വഹ്യ് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, കിബറൊന്നല്ല കേട്ടോ, വഹ്യ് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു മൂസ നബി പറഞ്ഞു, ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ള ആള്. അപ്പൊ അള്ളാഹു മൂസ നബിയോട് പറയാണ്, എങ്കിൽ ഇന്നാലിന്ന സ്ഥലത്ത് എന്റെ ഒരു അടിമയുണ്ട്, അവിടെ പോയി നിങ്ങൾ ചിലത് പഠിക്കണം. മൂസ, രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്ത് എന്റെ ഒരു അടിമയുണ്ട്, അവിടെ പോയി നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഖിദ്ർ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു അയക്കുകയാണ്. പോകുന്ന നേരം മൂസ നബിയുടെ കൂടെ തന്റെ ഭൃത്യനുമുണ്ട്. മൂസ നബിയോട് അള്ളാഹ പറഞ്ഞു, നീ ഒരു മത്സ്യവും കൂടെ കരുതണം, ഒരു മത്സ്യത്തെയും കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ആ മത്സ്യവും പിടിച്ചിട്ട് ഖിദ്ർ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് അവർ യാത്രയാകുകയാണ്. സൂറത്തുൽ കഹ്ഫിൽ കാണാം, ഫലമ്മാ ബലഗ മജ്മഅ ബൈനിഹിമാ നസിയാ ഹൂതഹുമാ, അവരാ രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്തെത്തിയപ്പോൾ അവരുടെ മത്സ്യത്തെ അവിടെ വെച്ച് അവർ മറക്കുകയാണ്. മത്സ്യം അവിടെ വെച്ച് മറന്നുപോയി. അങ്ങനെ ആ മറന്നുപോയ മത്സ്യം എങ്ങനെയാണ് അവർ മറന്നത്, ആരാണ് അവരെ മറപ്പിച്ചത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഭൃത്യൻ മൂസയോട് പറയാണ്, ഫഇന്നീ നസീതുൽ ഹൂത, ഞാൻ ആ മത്സ്യത്തെ മറന്നുവെച്ചു, മറന്നുപോയി. വമാ അൻസാനീഹു ഇല്ല ശൈത്താനു അന്നദുഖുറ, അതോർക്കുന്നതിൽ എന്നെ മറപ്പിച്ചു കളഞ്ഞത് പിശാചല്ലാതെ മറ്റാരുമല്ല. കണ്ടോ, ശൈത്താനാ മറപ്പിച്ചത്, പിശാചാ മറപ്പിച്ചത്. ഇത് സൂറത്തുൽ കഹ്ഫിലെ 18-ാം അധ്യായത്തിലെ 63-ാമത്തെ വചനമാണ്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ പിശാജ് മറപ്പിക്കും മനുഷ്യനെ. ഇത് ശൈത്താന്റെ ഒരു ശല്യാണ്, പിശാജിന്റെ ഒരു ശല്യാണ്. ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിൽ 6-ാം അധ്യായമാണ്. സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാണ്, അള്ളാഹന്റെ ദീനിനെ പരിഹസിക്കുന്ന ആളുകളൊപ്പം നിങ്ങൾ ഇരിക്കരുത്. പാടില്ലാത്തൊരു കാര്യമാണ്. ഒരു സദസ്സിൽ അള്ളാഹന്റെ ദീനിനെ പരിഹസിക്കുകയാണെങ്കിൽ ഞാൻ കേൾക്കാൻ പോകല്ലേ എന്ന് വിചാരിച്ച് അവിടെ പോയി ഇരിക്കാൻ പാടില്ല. ദുർവ്യാഖ്യാനം നടത്തുന്ന, അള്ളാഹന്റെ ദീനിനെ വ്യാഖ്യാനിച്ച് പരിഹസിച്ച് അതല്ലാത്ത നിലക്ക് അവതരിപ്പിക്കുന്ന സദസ്സുകളിൽ ഞാൻ ഏതായാലും കേൾക്കാൻ പോകല്ലേ, എല്ലാം കേൾക്കണം എന്നല്ലേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്? ശരിയല്ല, ശരിയല്ല. അങ്ങനെയുള്ള സദസ്സിൽ പോയി ഇരിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് പറയാണ്, ആ മര്യാദ പറയാണ്. നോക്കൂ, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ, നമ്മുടെ ആയത്തുകളെ പരിഹസിച്ചു തള്ളുന്ന ഒരു വിഭാഗം ആളുകളെ നീ കണ്ടാൽ, ഫഅഇരിദ് അൻഹും, അവരെ നീ അവഗണിക്കണം. ഹത്താ തഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി, അവര് മറ്റൊരു സംസാരത്തിൽ മുഴുകുന്നത് വരെ, വേറെ ഒരു സംസാരത്തിൽ അവർ ഇടപെടുന്നത് വരെ ആ പരിഹാസ സദസ്സിൽ നീ പോയിരിക്കരുത് കേട്ടോ. എന്നിട്ടല്ല പറയാണ്, ചിലപ്പോ പിശാജ് നിന്നെ മറപ്പിക്കാൻ സാധ്യതയുണ്ട്. ശൈത്താൻ മറപ്പിക്കും. എന്നിട്ട് അല്ല പറയാണ് വ ഇമ്മയുൻസിയന്നക ശൈത്താനു ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമി ളാലിമീൻ. ഇനി വല്ലപ്പോഴുമൊക്കെ പിശാച് നിന്നെ മറപ്പിച്ചു കളഞ്ഞാൽ, ഓർമ്മ വന്നാൽ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം കേട്ടോ, അവിടെ ഇരിക്കരുത്. മഅൽ ഖൗമി ളാലിമീൻ, അക്രമികളായ ജനതയോടൊപ്പം നീ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അത്തരം സദസ്സിൽ പോയി നീ ഇരിക്കരുത്. അതും കൂടി ഈ ആയത്തുനിന്ന് മനസ്സിലാക്കുക. എന്ത്? അനിസ്ലാമികമായൊരു സദസ്സിൽ പോയി ഇരിക്കാൻ പാടില്ല എന്നതിനെവിടെയാ തെളിവ്? ഖുർആനിലെ ഈ ആയത്താ തെളിവ്? പാടില്ലാത്തൊരു സദസ്സിൽ പോയിട്ട് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ഞാനൊന്നിനും പങ്കെടുത്തിട്ടില്ല, സഹകരിച്ചിട്ടില്ല, ഞാൻ അവിടെ ഇരുന്നിട്ടേ ഉള്ളൂ, ഒരു മുസ്ലിമിന് പാടില്ല. ചില സന്ദർഭങ്ങളിൽ പിശാച് നമ്മെ മറപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? ശൈത്താൻ മറവി ഉണ്ടാക്കും. നിഷേധിക്കാൻ പറ്റുമോ? വസുവാസ് മാത്രല്ല മറപ്പിക്കും ശൈത്താന്, പിശാച് നമ്മെ മറപ്പിക്കും ചില കാര്യങ്ങൾ. മനസ്സിലാകുന്നില്ലേ? വിശദീകരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? ഗൗരവകരമായ വിഷയമാണ്, മനസ്സിലാക്കണം സഹോദരങ്ങളെ. മാത്രമല്ല ഹദീസുകളിൽ ചില സംഭവങ്ങൾ കേട്ടോ. ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇന്ന് ഞാനൊരു സംഭവം നിങ്ങളെ കേൾപ്പിക്കാം. അൻ ഉസ്മാൻ ഇബ്നു ബിശ്രിൻ, ഉസ്മാൻ ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയാണ്, സമിഉതു ഉസ്മാൻ ഇബ്നു അബിൽ ആസ്, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ശകൗതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസിയാനിൽ ഖുർആൻ, ഖുർആൻ മറന്നു പോകുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ഒരുപാട് ഖുർആനൊക്കെ മനഃപ്പാടമാക്കിയിട്ടുണ്ട്, പക്ഷേ മറന്നു പോകുകയാണല്ലോ, എന്തു ചെയ്യും? എന്താ റസൂല് പറഞ്ഞതപ്പോ? ശരിക്കു പഠിക്കാണ്ടേ, ഖുർആൻ എപ്പോഴും ഓതി നോക്കാണ്ടേ മറന്നു പോകും അല്ലേ? അതല്ല റസൂല് പറഞ്ഞത്. പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നോ? നബി ചെയ്തതെന്തെന്നറിയുമോ? ഫളറബ സദരീ ബിയദിഹി, അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട കൈകളെ കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലൊന്നിങ്ങനെ കൊട്ടി, ആ നെഞ്ചിലൊന്നിങ്ങനെ കൊട്ടി. ഇനി ആരും നാളെ പറയണ്ട എന്ത് മൗലവി നന്നായി അടിക്കാൻ പറഞ്ഞു എന്നാരും പറയണ്ട. അത് ഞാൻ പറയുന്നത്, ഫളറബ സദരീ ബിയദിഹി, അവിടുത്തെ കൈകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലിങ്ങനെ കൊട്ടിയിട്ട് പറയാണ്, ഫഖാല, പറഞ്ഞു, യാ ഷൈത്താൻ, ഉഖ്റുജ് മിൻ സദരി ഉസ്മാനാ, ഓ ഷൈത്താനെ, ഉസ്മാന്റെ നെഞ്ചിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോയിക്കോ. ആ കണ്ടോ, മറവി ഷൈത്താനാ ഉണ്ടാക്കണത്. ഹൃദയത്തിൽ ശൈത്താൻ കയറിക്കാണ്, പിശാച് കയറിക്കുക. നിഷേധിക്കട്ടെ, ആർക്കാ നിഷേധിക്കാൻ ധൈര്യമുള്ളത്? നിഷേധിക്കട്ടെ, തള്ളിക്കോട്ടെ, ഒരു വിരോധമല്ല, നമുക്ക് തള്ളാൻ പറ്റൂല. എന്താ പറഞ്ഞത്? ശൈത്താൻ അടുത്തുണ്ടാവുന്നു. എന്താ പറഞ്ഞത്? ഉഖ്റുജ് മിൻ സദരി ഉസ്മാനാ, ഉസ്മാന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകു ശൈത്താൻ. ഫഖാല ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ നസീതു മിൻഹു ശൈഅൻ ബഅദു, അതിനുശേഷം പിന്നെ ഞാൻ മറന്നു പോയിട്ടില്ല, പിന്നെ ഞാൻ മറന്നിട്ടില്ല, ഞാൻ മറന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, അഹബ്ബബ്തു അൻദുഖുറ, ആ സംഭവം ഓർക്കുന്നത് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, ആ സംഭവം ഓർക്കുന്നത് എനിക്ക്, ഞാനത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ട് അവന് മറവിയുണ്ടാക്കും, കടന്നുകൂടാതെയും മറവിയുണ്ടാക്കാൻ പിശാചിന് കഴിയും. ഇനി നോക്കൂ, ഇതേ സഹാബിയുടെ ജീവിതത്തിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായതും സഹീഹ് ഇബ്നു മാജയിൽ കാണാം. ഇതേ സഹാബി, ഏതാ സഹാബി? ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു സംഭവം സ്വഹീഹ് ഇബ്നു മാജയിൽ കാണാം. മഹാനായ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാണെന്ന് വിധി പറഞ്ഞ ഹദീസാണ്. കേട്ടോ എന്താ സംഭവം. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മസ്തഅമലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലത്വായിഫീ, അല്ലാഹുവിന്റെ റസൂൽ ത്വായിഫിന്റെ ഗവർണറായി എന്നെ നിയമിച്ചു, ത്വായിഫിന്റെ ഗവർണറായി എന്നെ നിയമിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ എന്റെ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ നിസ്കാരത്തിൽ എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ തോന്നുക, എത്രയാണ് നമസ്കരിച്ചതെന്ന് ഓർമ്മയില്ല, പലതും മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക, നിസ്കരിച്ചത് ഓർമ്മയില്ല, എന്താണ് ചൊല്ലിയതെന്ന് ഓർമ്മയില്ല, എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല, എത്ര റക്അത്താണ് നിസ്കരിച്ചതെന്ന് ഓർമ്മയില്ല, മനസ്സിൽ ഒരു ഏകാഗ്രതയില്ലാതെ നമസ്കാരത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ തോന്നുന്ന ഒരവസ്ഥ. അങ്ങനെ ഫലമാറായിത്തു താലിക്ക, ഈ ഒരവസ്ഥയുണ്ടായപ്പോ ഞാൻ എന്താ ചെയ്തതെന്നറിയുമോ, റഹൽതു ഇലാ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഞാൻ യാത്ര ചെയ്തു, നബിന്റെ അടുത്തേക്ക് ചെന്നു ഞാൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്ന അവസരത്തിൽ ഫഖാല നബി എന്നെ കണ്ടപ്പോ ചോദിച്ചു, ഇബ്നു അബില്ലാസ് അല്ല ഇബ്നു അബില്ലാസ്? ഖുൽതു ഞാൻ പറഞ്ഞു, നാം യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എന്തേ? അപ്പൊ റസൂൽ ചോദിക്കാണ്, മാ ജാബിക്, എന്തേ ത്വായിഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? അവിടെ ഞാൻ ഗവർണറായി നിശ്ചയിച്ചതല്ലേ, എന്തിനാണ് നിങ്ങൾ വന്നത്? ഖുൽതു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അറളി ശൈഉൻ അറളി ശൈഉൻ ഫീ സലവാത്തി ഹത്താ മാ അദ്രീ മാ ഉസല്ലി, എന്താ ഞാൻ ചെയ്തത്, എത്രയാ ഞാൻ നിസ്കരിച്ചത്, ഞാൻ നിസ്കരിച്ചോ ഇല്ലേ എന്നും ഒന്നും ഒരു ബോധവുമില്ലാതെ എന്റെ നിസ്കാരത്തിൽ പലതും എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, പ്രത്യക്ഷപ്പെടുകയാണ്, ഞാൻ എന്തു ചെയ്യണം നബിയെ? അപ്പൊ ഉടൻ തന്നെ റസൂല് പറഞ്ഞത്, ദാക ശൈത്താൻ, അത് ശൈത്താനാണ് ഉസ്മാനേ, അത് ശൈത്താനാണ്, അത് ശൈത്താനാണ്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തു വാ, എന്റെ അടുത്തേക്ക് വാ. ഫദനഉതു മിൻഹു, ഞാൻ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു, പ്രവാചകനോട് ഞാൻ അടുത്തിരുന്നു. ഫജലസ്തു അലാ സുദൂരി ഖദമയ്യ, എന്റെ കാൽപാദത്തിന്റെ ആ പള്ളയിൽ ഞാൻ ഇരുന്നു, കാൽപാദത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് അള്ളാഹുന്റെ റസൂലിന്റെ ആ പ്രവാചകന്റെ അടുത്തേക്ക് ഞാൻ ഇരുന്നു. അപ്പൊ എന്താ ചെയ്തത് റസൂല്? ഫളറബ സദരീ ബിയദിഹി, അവിടുത്തെ കൈകൊണ്ട് എന്റെ നെഞ്ചിൽ ഇങ്ങനെ കൊട്ടി. ളറബ എന്ന് പറഞ്ഞാല് അടിച്ചു എന്ന് അർത്ഥമുണ്ട് കേട്ടോ. അള്ളാഹുന്റെ റസൂലിന്റെ നെഞ്ചിൽ, അള്ളാഹുന്റെ റസൂല് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ ഇങ്ങനെ കൊട്ടിയിട്ട് വതഫല ഫീ ഫമീ, എന്റെ വായ പൊളിക്കാൻ എന്നോട് പറഞ്ഞു, വായ തുറക്കാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുനീരും അതേപോലെ ഊത്തുമായി കൂടിക്കലർന്ന നിലക്ക് എന്റെ വായിലേക്ക് ഇങ്ങനെ റസൂല് തുപ്പി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാ, അല്ലാഹുവിന്റെ ശത്രു നീ ഇറങ്ങിപ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ ശത്രു നീ ഇറങ്ങിപ്പോ, നീ പുറത്തു പോ. ഫഫഅല ദാലിക തലാത മറാത്ത്, മൂന്ന് തവണ റസൂലുള്ള അങ്ങനെ ചെയ്തു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഇൽഹഖ് ബി അമലിക്, നിന്റെ പ്രവർത്തനവുമായി നീ മുന്നോട്ട് പോ, കുഴപ്പമില്ല. അങ്ങനെ ചെയ്തോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫല അംരി, എന്റെ ആയുസ് തന്നെ സത്യം, മാഹ്സിബുഹു ഖാലതനി ബഅദു, ശേഷം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു. മന്ത്രം എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ. പക്ഷേ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പിശാജ് അകത്തേക്ക് പോകും, അകത്തേക്ക് പോകും, പിശാജിന്റെ ശാരീരികമായ ഉപദ്രവം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഉഖ്റുജ് അദു അല്ലാ, അള്ളാഹുവിന്റെ ശത്രു പുറത്തു പോകൂ. പ്രമാണങ്ങൾ ശരിയായ നിലക്ക് പഠിക്കാതെ മനസ്സിലാക്കാത്ത ആളുകൾ ഇതൊക്കെ നിഷേധിക്കുക, ഇതിനൊക്കെ വ്യാഖ്യാനങ്ങൾ, അവരുടേതായ വ്യാഖ്യാനങ്ങൾ നൽകി വസ്വാസ് മാത്രമേ ശൈത്താൻ ഉണ്ടാക്കുള്ളൂ എന്ന് നാടൊട്ടാകെ പ്രചരിപ്പിക്കുക. സത്യവിശ്വാസികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ആരോടുള്ള ദേഷ്യം കൊണ്ടല്ല, ആരോടുമുള്ള പക തീർക്കാനുമല്ല, മറിച്ച് നമുക്ക് പ്രമാണങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇത് കേട്ടോ, അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞ, അവിടുന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങൾ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചില മര്യാദകൾ പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മര്യാദകൾ പാലിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഖൈറുണ്ട്, റസൂലുള്ളയുടെ സുന്നത്തും കിട്ടും കേട്ടോ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതെന്നോ, ഹദീസുകളിൽ വളരെ കൃത്യമാണ്. മഹാനായ ഇമാം അൽബാനി സ്വഹീഹാണെന്ന് ഹക്കം ചെയ്ത ഹദീസുകളാ പറയുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഗലികുൽ അബ്വാബ, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വാതിലുകൾ അടക്കണം, എപ്പോഴും വാതിലുകൾ ക്ലോസ് ചെയ്യണം, അടക്കണം. മാത്രമല്ല നിങ്ങൾ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളില്ലേ, അതിന്റെ വായ, അതിന്റെ കോരാൻ ഉപയോഗിക്കുന്ന ഭാഗം നിങ്ങൾ നൂലുകൊണ്ടോ കയറുകൊണ്ടോ ബന്ധിക്കണം. റസൂലുള്ളയുടെ കാലത്തുണ്ടായിരുന്ന പ്രത്യേകമായ വെള്ളം കോരുന്ന പാത്രങ്ങൾക്കാണ് സിഖാ എന്ന് പറയുന്നത്. അതിന്റെ വായ നിങ്ങൾ ബന്ധിക്കണം. മാത്രമല്ല, വഹമ്മിറുൽ ഇനാ, വീടുകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉപയോഗം കഴിഞ്ഞാൽ നിങ്ങൾ മൂടിവെക്കണം. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅത്ഫിഹുൽ മിസ്ബാഹ, നിങ്ങൾ രാത്രികളിൽ നിങ്ങളുടെ വീടുകളിലുള്ള വിളക്കുകളെ അണക്കുകയും ചെയ്യണം, വിളക്ക് കെടുത്തണം. എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നു, ഫഇന്ന ശൈത്താന ലാ യഫ്തഹു വലഖാ, അടച്ച വാതിൽ പിശാച് തുറക്കുകയില്ല, വലാ യഹുല്ലു വികാ, ബന്ധിച്ചതിനെ പിശാചൊട്ട് അഴിക്കുകയുമില്ല, വലാ യക്ഷിഫു ഇനാ, പാത്രം പിശാച് തുറക്കുകയുമില്ല, വ ഇന്നൽ ഫുവൈസിഖത, ചെറിയ ചെറിയ എലികളുണ്ടല്ലോ, ആ എലികൾ തുലിരിമു അലന്നാസി ബൈതഹും, ജനങ്ങൾ താമസിക്കുന്ന വീടുകൾ ചെറിയ ചെറിയ തീജാലകൾ കൊണ്ടുപോയി അണക്കാൻ, തീജാലകൾ കൊണ്ടുപോയി കത്തിച്ചു നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അതും പിശാചിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയാണെന്ന് വേറെ ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്നു. അപ്പൊ എന്തിനാ റസൂല് പറഞ്ഞത്, രാത്രി നിങ്ങൾ വീടുകളിലെ വാതിലുകൾ അടക്കണം, അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പാനപാത്രങ്ങളുടെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിങ്ങൾ ബന്ധിക്കണം, അതേപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിങ്ങൾ അടച്ചു വെക്കണം. ഇതൊക്കെ അടക്കുന്ന നേരം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ, ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടതും. വേറെ ഹദീസ് കേട്ടോ, വാതിലടക്കുമ്പോ ബിസ്മി ചൊല്ലി നിങ്ങൾ വാതിലടക്കണം. ബിസ്മി ചൊല്ലി അടച്ച വാതില് ശൈത്താന് തുറക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ കിറബക്കും, നിങ്ങളുടെ പാത്രങ്ങളെ നിങ്ങൾ ബന്ധിക്കണം. വധുക്കുറുസ്മല്ലാ, അള്ളാഹുവിന്റെ നാമം നിങ്ങൾ ആ സമയത്ത് പറയണം. വഹമ്മിറോ ആനിയത്തക്കും, നിങ്ങളുടെ പാത്രങ്ങളെ നിങ്ങൾ അടച്ചു വെക്കണം. വധുക്കുറുസ്മല്ലാ, ബിസ്മി ചൊല്ലിയാണ് നിങ്ങൾ അടക്കേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലി ഇതൊക്കെ ചെയ്താൽ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷണേന്ന്. അപ്പൊ ചില ചങ്ങാതിമാര് പറയാണ്, എന്താ പോയി പറയണത്, ബിസ്മി ചൊല്ലി വാതിലടക്കുമ്പോ എങ്ങനെ പിശാചിന് തുറക്കാതിരിക്കാൻ കഴിയുക, വാതിലിന് പഴുതുണ്ടാവില്ലേ, ആ പഴുതിലൂടെ വരൂലേ. അവന്റെ ബുദ്ധി പോയ പോക്കുണ്ടോ, ബുദ്ധി പോയ പോക്കുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്, ബിസ്മി ചൊല്ലിയാല് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ് അല്ലേ. രാവിലെയും വൈകുന്നേരവും മുസ്ലിം ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റില്ലേ, എന്താണ് ആ ദിക്റിലുള്ളത്, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം. രാവിലെ മൂന്ന്, വൈകുന്നേരം മൂന്ന്, രാവിലെ അതാ മൂന്നായി കഴിക്കേണ്ട ഗുളികയാണ്, മൂന്ന് ഗുളിക കഴിക്കണം രാവിലെ. അതേതാ കഴിക്കേണ്ടത്, ബിസ്മില്ലാഹില്ലദീ. ഒരു ദിവസത്തിൽ രണ്ടു നേരം മൂന്ന് വീതം കഴിക്കണം. ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണന്താ, ആത്മീയ ചികിത്സയല്ലേ നമ്മൾ പറയുന്നത്. അതിന് കഴിച്ചാലുള്ള ഗുണന്താ, റസൂല് പറയാണ്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി, അള്ളാന്റെ ഇസ്മിന്റെ കൂടെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഭൂമിയിലെ യാതൊന്നും, വലാഭിസമായി വാനലോകത്തും, ഭൂമിയിലും വാനലോകത്തും ഒന്നും ബിസ്മി ചൊല്ലി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി, അള്ളാഹുവിന്റെ നാമം കൊണ്ട് രക്ഷ തേടിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലും ആകാശത്തും ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ടാ പറഞ്ഞത്, വാതിലടക്കുമ്പോ ബിസ്മി ചൊല്ലിക്കോ, പാത്രം അടച്ചു വെക്കുമ്പോ ബിസ്മി ചൊല്ലിക്കോ, അതേപോലെ തന്നെ വീട്ടിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മര്യാദകൾ അതൊക്കെ പാലിക്കുന്ന സമയത്ത് അള്ളാന്റെ സ്മു നിങ്ങൾ പറയണം, ഏതുവരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ രാത്രി നിങ്ങൾ പാത്രം ഒരു വടിക്കഷ്ണം കൊണ്ടെങ്കിലും ബിസ്മി ചൊല്ലി അടച്ചു വെക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെയൊക്കെ വീടുകളിൽ സഹോദരിമാര് രാത്രി ഉപയോഗിച്ച പാത്രം അങ്ങനെ അലക്ഷ്യമായി ഉപേക്ഷിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്, ശരിയല്ല അത്. രാത്രി ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അതൊക്കെ അടച്ചു വെക്കണം. തുറന്ന് വലിയ കലങ്ങളും പാത്രങ്ങളും ചെമ്പുകളൊന്നും തുറന്നു വെക്കരുത്. ഭക്ഷണ സാധനങ്ങളുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് അതൊക്കെ അടച്ചു വെക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. എന്തുകൊണ്ട്? പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവും, വേറെ ഉപദ്രവങ്ങൾ ഉണ്ടാവും അല്ലേ. ഒരു എലി കൊണ്ടുവന്ന് ഒരു വിഷവസ്തു ചിലപ്പോൾ കൊണ്ടുപോയിടാം, അതല്ലെങ്കിൽ ഇഴജന്തുക്കൾ കയറാം, വേറെ ഒരുപാട് ശല്യങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം അംഗീകരിക്കണം. അതോടൊപ്പം പൈശാചിക ശല്യവുമുണ്ട്. അതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കേട്ടോ, ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിശാചുക്കൾ ചില സന്ദർഭങ്ങളിൽ വ്യാപകമായ നിലക്ക് പിശാചുക്കൾ എന്ത് ചെയ്യും? വ്യാപിക്കും. പിശാചുക്കൾ വ്യാപിക്കുന്ന നേരുണ്ട്. അതും നമ്മളെ വകയല്ല, ഹദീസിലുള്ളതാണ് കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഇദാ ജനഹൽ ലൈലു ഔ അംസൈതും ഫകുഫൂ സിബിയാനകും ഫഇന്നശ്ശയാതീന തൻതശിറു ഹീന ഇദിൻ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്, സ്വഹീഹാണ്, നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിന്റെ ആദ്യ ഭാഗമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സായാഹ്ന നേരമായാൽ, വൈകുന്നേരമായാൽ, അതായത് രാത്രി തുടങ്ങുന്ന നേരമായാൽ, ഫഖുഫൂ സിബിയാനക്കും നിങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണം, പുറത്തേക്ക് വിടരുത്. എന്തേ കാരണം? ഫഇന്നശ്ശയാതീന തൻതശിറുഹീന ഹിദിൻ, ആ സമയത്ത് പിശാചുക്കൾ വ്യാപിക്കുന്ന നേരമാണ്. ആ സമയത്ത് പിശാചുക്കൾ വ്യാപിക്കുന്ന നേരമാണ്. അതുകൊണ്ട് ആ വൈകുന്നേരമായാൽ ആ പ്രത്യേക സമയത്ത് കുട്ടികളെ നിങ്ങൾ തടഞ്ഞു വെക്കണം. ഫഇദാ ദഹബ സാഅത്തും മിനല്ലൈലി, ആ രാത്രിയിൽ നിന്നുള്ള ആ സമയം അങ്ങ് കഴിഞ്ഞു പോയാൽ, ഫഖല്ലൂഹും, നിങ്ങൾ അവരെ വിട്ടോ, കുഴപ്പമില്ല. പക്ഷേ ആ സായാഹ്നം, ആ വൈകുന്നേരം, മഗ്രിബോടടുത്ത ആ മഗ്രിബിന്റെ നേരം, അത് പിശാചുക്കൾ വ്യാപിക്കുന്ന നേരമാണെന്ന് മുത്തുറസൂര് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കണ്ടേ? നമ്മളത് ഉൾക്കൊള്ളണ്ടേ? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എന്താ മനസ്സിലാക്കിയത്? പിശാചിന്റെ ഉപദ്രവങ്ങളാണ്. അപ്പൊ ശാരീരികമായി ഉപദ്രവം ഉണ്ടാവും, അതേപോലെ പല നിലക്കും ഉപദ്രവം ഉണ്ടാവും. മാത്രമല്ല, പിശാജ് ഒരുപക്ഷെ മനുഷ്യനെ റാഞ്ചി കൊണ്ടുപോകും. അത്ഭുതപ്പെടണ്ട, പിശാജ് മനുഷ്യൻ എന്ത് ചെയ്യും? റാഞ്ചി കൊണ്ടുപോയി വഴിതെറ്റിക്കും പിശാജ്. ഞാനൊരു സംഭവം പറയട്ടെ, ഏതെങ്കിലും കള്ളക്കഥകളോ സ്ഥിരപ്പെടാത്ത സനദോ ഞാൻ നിങ്ങളോട് പറയുകയില്ല. അതുകൊണ്ട് അത്ഭുതം കൂറണ്ട. നോക്കൂ നിങ്ങൾ, അതാ ഹദീസിന്റെ കിതാബുകളിലും അതേപോലെ തന്നെ ഫിഖ്ഹിന്റെ കിതാബുകളിലുമൊക്കെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണൊരു സംഭവം? ഒരു മസ്അലയുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു ചരിത്രം ഉദ്ധരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സനദ് വളരെ സ്വഹീഹാണ്, സനദ് വളരെ സ്വഹീഹാണ്. ഇമാം അൽബാനി സ്വഹീഹാണെന്ന് ഇർവാഉൽ വലിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇർവാഉൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ തർക്കമറ്റ സനദോടുകൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു മസ്അല ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഫസ്ഹ്, അതായത് പെണ്ണിന് വിവാഹമോചനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണല്ലോ ഫസ്ഹ്, ഫസ്ഹിന്റെ മസ്അലയുമായി ബന്ധപ്പെട്ട് പണ്ഡിതലോകം ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്താ സംഭവം എന്നോ, ഫുഖിദ റജുലുൻ ഫീ അഹ്ദി ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ കാണാതായി, ഒരാളെ കാണാതായി. അങ്ങനെ ഫജാഅത്തു ഇംറാഅതുഹു ഇലാ ഉമറ, അങ്ങനെ ആ സഹോദരന്റെ ഭാര്യ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് പരാതി പറയാണ്. ഫദക്കറത്ത് ദാലിക ലഹു, വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഭർത്താവിന്റെ തിരോധാനം എത്ര നാളായി കാത്തിരിക്കുന്നു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അമീറുൽ മുഅ്മിനീനോട് വന്ന് പരാതി പറയാ, എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നത്, ഇനി എത്ര നാൾ ഞാൻ കാത്തിരിക്കണം, എന്റെ ഭർത്താവിനെ കാണാനില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻതുലിഖീ, എങ്കിൽ നീ പോകൂ പെണ്ണേ, ഫതറബ്ബസി അർബഅ സിനീൻ, നാല് കൊല്ലവും കൂടെ നീ ഒന്ന് കാത്തിരിക്കേ. ഏതായാലും ഇത്ര കൊല്ലായില്ലേ, ഒരു നാല് കൊല്ലം കൂടെ കാത്തിരിക്കേ. ഫഫഅലത്, നാല് കൊല്ലം കാത്തിരുന്നു. സുമ്മഅതതുഹു, പിന്നെയും ആ പെണ്ണ് വരികയാണ്. ഫഖാല, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ നാല് കൊല്ലം കാത്തിരുന്നു ഓ അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ മഹാനവറുകൾ പറയാണ്, ഇൻ തലിക്ക് ഫഅതദി അർബഅത അഷ്ഹുരി വഅശ്റാ, എങ്കിൽ നീ പോ ഒരു നാല് മാസവും പത്ത് ദിവസവും നീ ഇദ്ദ ആചരിക്ക്, വഫാത്തിന്റെ ഇദ്ദ ആചരിക്കാൻ പറഞ്ഞു. നാല് മാസവും പത്ത് ദിവസവും നീ ഇദ്ദ ആചരിക്ക്. ഫഫഅലത്, അവ ആ പെണ്ണ് അതും ചെയ്തു. സുമ്മഅതതുഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പിന്നെയും വന്നു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ പുരുഷന്റെ ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ രക്ഷാധികാരികളുണ്ടോ ഇവിടെ? എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പെണ്ണിനെ വിവാഹമോചനം ചെയ്യുക. ഈ പെണ്ണിനെ എന്ത് ചെയ്യണം? വിവാഹമോചനം ചെയ്യണം. ഫഫഅല, അങ്ങനെ ചെയ്തു. അങ്ങനെ ഫഖാലലാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു, ഇൻ തുലിഖി, നീ പോകൂ, ഫതസവ്വജി, നീ വിവാഹം ചെയ്തോ, ഇനി മൻശിഹിത്തി, നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് വിവാഹം ചെയ്യാം, ഇനി പഴയ നിന്റെ ഭർത്താവിനെ നീ കാത്തിരിക്കേണ്ടതില്ല. അങ്ങനെ ഫതസവ്വജത്, ആ സ്ത്രീ വിവാഹവും ചെയ്തു. അങ്ങനെ വിവാഹം ചെയ്ത് സുന്ദരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം കാണാതായ, നഷ്ടപ്പെട്ടു പോയ, വരാത്ത ഭർത്താവ് ദാ വരുന്നു, ആദ്യത്തെ ഭർത്താവ് വരുന്നു. അങ്ങനെ അമീറുൽ മുഅ്മിനീനോട് പരാതി പറയുന്നു, ഞാനിതാ വന്നിരിക്കുന്നു, എന്റെ ഭാര്യ അതാ വേറൊരാളുടെ കൂടെ ജീവിക്കുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, അയിന കുന്താ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം, നീ എവിടെയായിരുന്നു? അപ്പോഴതാ സംഭവിച്ചൊരു സംഭവം അമീറുൽ മുഅ്മിനീനിന്റെ സദസ്സിൽ വെച്ച് ഈ സഹോദരൻ പറയുന്നു, ന്യായമല്ലാത്തതൊന്ന് അമീറുൽ മുഅ്മിനീന്റെ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വെച്ച് പറയാൻ അക്കാലഘട്ടത്തിൽ ഒരാൾക്കും അതിന് ധൈര്യമില്ലല്ലോ. അങ്ങനെ അതാ ആ സഹോദരൻ പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, ഇസ്തഹവതനി ശയാതീൻ, പിശാചുക്കൾ എന്നെ റാഞ്ചി കൊണ്ടുപോയതാണ്, പിശാചുക്കൾ എന്നെ റാഞ്ചിയതാണ്. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ അദരി ഫീ അയ്യി അർളില്ലാഹി കുന്തു, അല്ലാഹുവിന്റെ ഏത് നാട്ടിലായിരുന്നു ഞാനെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു, എവിടെ ഞാനുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ എവിടെയായിരുന്നു എന്നോ. ഇന്ദ കൗമിൻ യസ്തഅബിദൂനനി യസ്തഅബിദൂനനി, ഒരു കൗമിന്റെ അടുക്കലായിരുന്നു ഞാൻ, അവരെന്താ ചെയ്തതെന്നറിയുമോ, യസ്തഅബിദൂനനി, അവരെന്നെ അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരു വിഭാഗം ആളുകളുടെ അടുത്താണ് ഞാൻ ഉണ്ടായിരുന്നത്, അവരെന്നെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കയാണ് ഒരു വിഭാഗം മുസ്ലിം ജിന്നുകൾ അവരുടെ അടുക്കലൂടെ ഒരു സുപ്രഭാതത്തിൽ വരികയും ആ മുസ്ലിം ജിന്നുകൾ ആ കാഫിറുകളായ ജിന്നുകളോട് യുദ്ധം ചെയ്യുകയും കാഫിറുകളെ പരാജയപ്പെടുത്തുകയും ചെയ്തപ്പോ മുസ്ലിം ജിന്നുകൾക്ക് ഗനീമത്ത് കിട്ടിയതിൽ എന്നെയും അവർക്ക് കിട്ടി, എന്നെ ഗനീമത്ത് സ്വത്തായി അവർക്ക് കിട്ടി. അങ്ങനെ കാലൂലി, അവരെന്നോട് പറഞ്ഞു, ഇത് കേൾക്കുമ്പോ വിചാരിക്കണ്ട ഈ മൗലവി എന്താ ഒരു ജിന്ന് കഥ ഇറക്കുന്നത് എന്ന് വിചാരിക്കണ്ട, സനദ് ഞാൻ വേറെ പറയും. അങ്ങനെ കാലൂലി, അവരെന്നോട് ചോദിച്ചു, അൻത റജുലും മിനൽ ഇൻസി, നീ മനുഷ്യനായ ഒരാളല്ലേ, വഹാഉലായി മിനൽ ജിന്നി, ഇക്കൂട്ടര് ജിന്നുകളുമല്ലേ, ഫമാലക വലഹും, അവരുടെ കൂടെ എന്താണ് നിനക്ക് കാര്യം, നീ എന്തിനാണ് അവരുടെ കൂടെയുള്ളത്? അപ്പൊ ഫഅഖ്ബർതുഹും ഖബരീ, എന്റെ വിവരങ്ങളൊക്കെ ഞാൻ അവരോടങ്ങ് പറഞ്ഞു. ഫഖാലു, അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ബി അയ്യി അർളില്ലാഹി തുഹിബ്ബു അൻ തുസ്ബിഹാ, ഏത് നാട്ടിൽ വെച്ച് നേരം പുലരാനാണ് എവിടെ എത്താനാണ് നീ ഉദ്ദേശിക്കുന്നത്? കുൽത്തു, ഞാൻ അവരോട് പറഞ്ഞു, അൽ മദീന ഹിയ അർളി, എന്റെ നാട് മദീനയാണ്, അവിടേക്ക് എത്തണം എനിക്ക്. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് അസ്ബഹത്തുവാന അന്തുറയിലൽ ഹുറ, ഞാൻ നേരം പുലർന്നു നോക്കുമ്പോ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നറിയില്ല, ഞാൻ മദീനയിലാണ്. ഇതാണ് അമീറുൽ മുഅ്മിനീൻ എന്റെ വിഷയത്തിലുണ്ടായത്. അപ്പൊ എന്താ അമീറുൽ മുഅ്മിനീൻ ചോദിച്ചത്? കള്ള കഥയും പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടില്ല. എന്ത് ജിന്ന് കഥയാണ് നീ ഇറക്കിയത് ചോദിച്ചിട്ടില്ല. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരനോട് പറയാണ്, നിനക്ക് രണ്ട് ഓപ്ഷനുണ്ട്. എന്താ ഓപ്ഷൻ ഉള്ളത്? എന്താ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഹയ്യറഹു ഉമർ ഇൻഷാ അംറഅതഹു വ ഇൻഷാ അസ്സദാഖ്, വേണമെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാം. ആദ്യത്താളൊന്ന് വിവാഹമോചനം ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഭാര്യയുടെ കൂടെ നിനക്ക് നിന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാം. അതല്ലെങ്കിൽ നീ കൊടുത്ത വിവാഹത്തിൽ നീ കൊടുത്ത മഹർ മഹറില്ലേ, അത് നിനക്ക് തിരിച്ചു വാങ്ങുകയും ചെയ്യാം, ഏത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം. അപ്പോ ആ സഹോദരൻ പറയുന്നു, അഖ്താറു സദാഖ്, ഞാൻ മഹറാണ് തെരഞ്ഞെടുത്തത്, കാരണം എന്തെന്നറിയുമോ, കദുഹബിലത് ലാഹാജതലീ ഫിഹാ, രണ്ടാം ഭർത്താവിൽ അവൾ ഗർഭം ധരിച്ചിട്ടുണ്ട്, എനിക്കിനി അവളെ വേണ്ടതില്ല, എനിക്കെന്റെ മഹർ കിട്ടിയാൽ മതി, അതുകൊണ്ട് മഹറാണ് ഞാൻ തെരഞ്ഞെടുത്തത് എന്ന് ആ സഹോദരൻ പറയുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ സംഭവം രണ്ട് മൂന്ന് നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യുന്നുണ്ട്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ വിഷയത്തിൽ സഹാബാക്കൾക്കിടയിൽ ഒരഭിപ്രായ ഭിന്നത, ഈ സംഭവത്തിന്റെ വിഷയത്തിൽ സഹാബാക്കൾക്കിടയിൽ ഒരഭിപ്രായ ഭിന്നത ഉള്ളതായി അറിയപ്പെട്ടിട്ടേ ഇല്ല. ഷൈഖുൽ അൽബാനി ഫിൽ ഇർവാ, മഹാനായ ഇമാം ഷൈഖുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇർവാഇൽ സനദിന്റെ, ഈ സംഭവത്തിന്റെ സനദ് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താ മനസ്സിലായത്? അപ്പൊ പിശാചു ഒരുപക്ഷേ മനുഷ്യനെ റാഞ്ചിക്കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഈ നിലക്ക് പല രൂപത്തിൽ പൈശാചികമായ ശെറ് മനുഷ്യനുണ്ടാകും. അതിൽ നിന്ന് രക്ഷാ മാർഗങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. രക്ഷാമാർഗങ്ങൾ വഴിയെ ഇൻഷാ അല്ലാ നമ്മൾ ഓരോന്നോരോന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ വിശദീകരിക്കും. ഇപ്പൊ പിശാച് എന്ത് ചെയ്യും? മനുഷ്യന്റെ ശരീരത്തിൽ ബാധ ഉണ്ടാവും. ഇനി ഇതൊക്കെ പോട്ടെ, ഖുർആനിൽ തന്നെ തെളിവില്ലേ? ഖുർആനിൽ തന്നെയല്ലേ അല്ലേ? വിശുദ്ധ ഖുർആനിൽ തന്നെയല്ലേ? ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നിങ്ങൾ കേട്ടോളിയും. വിശുദ്ധ ഖുർആനിൽ തന്നെ പിശാചു ബാധിക്കും എന്നതിനുള്ള തെളിവ് ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്താണ്. എന്താണ് ആയത്തിലുള്ളത്? അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസീം. എന്താ അല്ലാഹ് പറഞ്ഞതെന്ന് അറിയോ? അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്ന ആളുകൾ, അവരിൽ ആ യഖൂമൂന, അവരെഴുന്നേറ്റ് വരികയില്ല. എവിടുന്ന് എഴുന്നേൽക്കൂലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, ഐ മിൻ ഖുബൂരിഹിം, അന്ത്യനാളിൽ അവരുടെ ഖബറുകളിൽ നിന്ന് അവരെഴുന്നേറ്റ് വരൂല. എങ്ങനെ അവരെഴുന്നേറ്റ് വരികയെന്നറിയോ? ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസീ, പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേറ്റ് വരുന്നത് പോലെയല്ലാതെ പലിശ തിന്നുന്നവൻ അവന്റെ കബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയില്ല. അതുകൊണ്ട് തന്നെ പലിശ തിന്നുന്നവൻ ആഖിറത്തിലെ ഭ്രാന്തനാണ്, പിശാച് ബാധയേറ്റവന് ഭ്രാന്ത് പിടിച്ചതുപോലെ. ഉപമ പറയണം, ഉപമ എന്തിനാ ഒരു കാര്യം ഉപമിക്കുന്നത്? കൂടുതൽ മനസ്സിലാകാനല്ലേ, കൂടുതൽ മനസ്സിലാകാനല്ലേ ഉപമിക്കുന്നത് അല്ലേ? ഉപമ പറയുന്നത് എന്തിനാണ്? ഒരു സംഗതി കൂടുതൽ മനസ്സിലാകാനാ. ഇല്ലാത്ത ഒരു കാര്യത്തോട് ഉപമിക്കൂ. ഇവരൊക്കെ ഭാഷ പഠിച്ചിട്ടില്ലേ അല്ലേ? സാഹിത്യ ശാസ്ത്രത്തിൽ അറബി കോളേജുകളിൽ പോലും പഠിപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം എന്താണെന്നറിയോ? ഒരു സംഗതി ഉപമിക്കുന്ന സാധനം മുശബ്ബഹ് എന്നായി പറയാ. അതിന് ഏതിനോടാണോ ഉപമിക്കുന്നത് അതിന് മുശബ്ബഹു ബിഹി എന്നാ പറയാ. മുശബ്ബഹു ബിഹിക്ക് എന്ത് വേണമെന്നറിയോ? അഖ്വാ വാളുഹർന, അത് ഏറ്റവും പ്രകടമായതും ആ ഉപമിക്കുന്ന ഗുണം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഏത് വസ്തുവിനോടാണോ ഉപമിക്കുന്നത് അതിലാണ് ഉണ്ടാകേണ്ടത് എന്നാ. എന്താ പറയാ ഉദാഹരണം? നമ്മളെ മയമാക്ക അയാളെ ധീരത സിംഹത്തിന്റെ ധീരത പോലെയാണ്. ധീരതയുടെ കാര്യത്തിൽ സിംഹത്തെ പോലെയാണ് നമ്മുടെ മയമാക്ക. അപ്പൊ ധീരത ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ആരില? മയമാക്കാനിലോ, മയമാക്കാക്കോ, അതോ സിംഹത്തിലോ? ഏലുണ്ടാവണ്ടേ നിങ്ങൾ പറയും, സിംഹത്തിലുണ്ടാകേണ്ടത്. ആ ചങ്ങാതിയുടെ കറുപ്പ് കാക്കന്റെ കറുപ്പ് പോലെയാണ്. കറുപ്പയില കൂടുതൽ ഉണ്ടാകേണ്ടത് കാക്കയിലുണ്ടാകേണ്ടത്. അള്ളാഹ് പറയാണ്, പലിശ തിന്നവൻ ആഖിറത്തിൽ എഴുന്നേറ്റ് വരുന്നത് അവന്റെ കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഭ്രാന്തൻ എങ്ങനെയായിരിക്കും? ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, പിശാചു ബാധ ഏറ്റുമറിഞ്ഞ് വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ പലിശ വാങ്ങി തിന്നവൻ അവന്റെ കബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയില്ല. ആർക്കാ മനസ്സിലാകാത്തത്? മനസ്സിലാകുന്ന ഒരു കാര്യത്തോടെ ഉപമിക്കൊള്ളൂ. സിംഹത്തെ നിങ്ങൾക്ക് അറിയില്ല, കാക്കനെ നിങ്ങൾക്ക് അറിയില്ല, എന്നിട്ട് ഞാനിവിടുന്ന് ഒരു ഉപമ പറയാണ്, കാക്കനെ കൊണ്ട് സിംഹത്തെ കൊണ്ട് നിങ്ങൾ വായു പൊളിച്ചിങ്ങനെ ഇരിക്കൂ, എന്താപ്പ ഈ സിംഹം, എന്താപ്പ ഈ കാക്ക, നിങ്ങൾക്കറിയില്ല. അറബികൾക്ക് പരിചയമുണ്ട് പിശാചു ബാധ. പരിചയമുള്ള ഒരു സംഗതിയോടെ അവർക്ക് ഉപമ പറഞ്ഞു കൊടുത്തത്. നിങ്ങൾക്ക് അറിയില്ലേ ചങ്ങാതിമാരെ, പിശാജ് ബാധ ഏറ്റു മറിഞ്ഞു വീഴുന്നത് നിങ്ങൾ കാണാറില്ലേ സാധാരണ? അതേപോലെ കാരെ ഈ പലിശയാകുന്ന ആറാമ് വാങ്ങി തിന്നാൽ പരലോകത്ത് മറിഞ്ഞു വീഴുന്നതെന്ന് ഓർക്ക് പറഞ്ഞു കൊടുക്കുക. അത് മനസ്സിലാവൂലേ? അത് മനസ്സിലാവില്ലേ? ഈ ആയത്തിന് മനസ്സിലാക്കാൻ ഇനി എന്ത് ബുദ്ധിയാ വേണ്ടത്? മസ് എന്ന് പറഞ്ഞാൽ തന്നെ പണ്ഡിതന്മാര് പറഞ്ഞു അല്ലംസു ബില്ലദി, കൈകൊണ്ട് സ്പർശിക്കുന്നതിനാ മസ് എന്ന് പറയാ. എന്തിനേറെ ഞാൻ വ്യാഖ്യാനം കൊടുക്കണ്ട, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാര് കൊടുത്ത വ്യാഖ്യാനം കേട്ടോ. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ രേഖപ്പെടുത്തിയത്? മഹാനായ ഇമാം ഖുർത്തുബി ഇമാം പറയാണ് ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിലുണ്ട് ദലീലുൻ അലാ ഫസാദി ഇൻകാരിമൻ അൻകറ സ്വർഅ മിൻ ജിഹത്തിൽ ജിന്നി, ജിന്നിന്റെ ഭാഗത്ത് നിന്ന് ഈ നിലക്കുള്ള ബാധയേറ്റു മറിഞ്ഞു വീഴലിനെ നിഷേധിക്കുന്നവനുള്ള തെളിവ് ഈ ആയത്തിലുണ്ട്. വസഅമാവൻ വാദിക്കുന്നു അന്നഹൂമിൻ ഫൈലി തബാഇഹി, ഈ മറിഞ്ഞു വീഴലൊക്കെ പ്രകൃതിപരമായ സംഗതികളാണ്. വഅന്ന ശൈത്താനലായ സുലുഖു ഫിൽ ഇൻസാനി, ശൈത്താൻ മനുഷ്യനിൽ പ്രവേശിക്കുകയില്ല. വലാ യകൂനു മിൻഹു മസ്സുൻ, അതിനും ബാധയും ഉണ്ടാവുകയില്ല. വഖദ് മലാ അർറദ്ദു അലൈഹിം ഫീമാ തഖദ്ദമ മിൻ ഹാദൽ കിതാബി, ഈ ഗ്രന്ഥത്തിൽ തന്നെ അത്തരം വാദങ്ങൾക്കുള്ള ഖണ്ഡനം മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ടെന്ന് മഹാനായ ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുന്നു. വേറെ തഫ്സീറുകൾ ഒരുപാടുണ്ട് കേട്ടോ, തൊബിരിയിലുണ്ട്, ഖുർത്തുബിയിലുണ്ട്, എല്ലാം ഉണ്ട്. അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെന്താ ഒരു സംശയം ചില ആളുകൾക്ക്, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല ഈ വിഷയത്തിൽ. എന്ത്? പിശാജ് മനുഷ്യന്റെ ശരീരത്തിൽ ബാധിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായ ഭിന്നതയില്ല. പിന്നെ തരന്ധവിശ്വാസമായി ചിത്രീകരിക്കുന്നതിൽ എന്തു മാനദണ്ഡമാണുള്ളത്? പിന്നെ അത് പറയാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മനുഷ്യനുണ്ടാകുന്ന ഒരു ഉപദ്രവമല്ലേ, മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? പിശാജിന് ഇങ്ങനെ ഉപദ്രവമുണ്ട്, മനസ്സിന് വസവാസുണ്ടാക്കും. മനുഷ്യാതിന്റെ പ്രത്യക്ഷ ശത്രുവാണ് പിശാജ്. അവൻ മനസ്സിൽ വസവാസുണ്ടാക്കുന്നതിന് പുറമെ ശാരീരികമായി നിന്നെ ഉപദ്രവിക്കും. നാലാ നിനക്കും നിന്റെ ഭാഗത്തിലൂടെ നിന്റെ അടുത്തേക്ക് വരും, നാനാ ഭാഗത്തിലൂടെയും അവന്റെ ശത്രുതയുണ്ടാകും. അതല്ല പറഞ്ഞതാണ്, അതുകൊണ്ട് മുൻകരുതലുകൾ വേണം. അതിന് പ്രതിവിധികൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് മുൻകരുതലുകളും പ്രതിവിധികളും നമ്മ മനുഷ്യന്മാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലേ സഹോദരന്മാരെ? നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രയെത്ര തെളിവുകൾ, എത്രയെത്ര വേണം നിങ്ങൾക്ക്, എത്രയെത്ര ഹദീസുകൾ ഹദീസിന്റെ കിതാബുകളിൽ. സമയം അതിന് പര്യാപ്തമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രമാണങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ എത്രയെത്ര സംഭവങ്ങൾ, അനേകമനേക സംഭവങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം കൂടെ പറഞ്ഞാല് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബുകളിൽ നമ്മൾ കാണുന്ന വളരെ പ്രസിദ്ധിയാർജിച്ച വിവിധ പരമ്പരകളിലൂടെ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. ഈ ഹദീസ് യഅദ് ഇബ്നു മുറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തബറാനി, അതേപോലെ തന്നെ ഇമാം ദാരിമി, അതല്ലാത്ത വേറെയും ബി അസാനീദിം വതുർക്കിം മുതഅദ്ദിദ, വിഭിന്നങ്ങളായ പരമ്പരകളിലൂടെ രേഖപ്പെടുത്തപ്പെട്ട ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട അനിഷേധ്യമായ പരമ്പരകളിലൂടെ നിഷേധിക്കാനാവാത്ത തെളിവുമായി വന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്താണ് ആ സംഭവം എന്നറിയോ? യഅ്ല ബിൻ മുറ ഉദ്ധരിക്കുകയാണ് അന്നബീഹി, തന്റെ പിതാവിൽ നിന്ന്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. ശരിക്കും മനസ്സിലാക്കണം ഈ ഹദീസ് എന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. എന്താണത്? റസൂലിന്റെ കൂടെ ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ഫറഅയ്തു മിൻഹു സലാസൻ അജബാ, മൂന്ന് അത്ഭുത സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ആ യാത്രയിൽ ഞങ്ങൾ കണ്ടു. മൂന്ന് അത്ഭുത സംഭവങ്ങളും ഒക്കെ പറയാൻ നേരമല്ല, അതൊരു അത്ഭുതം കേട്ടോളിയും. ആ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു ചെറിയ കുട്ടിയെയും പിടിച്ചിട്ട് ഒരു സഹോദരി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. ഫഖാലത്ത്, എന്നിട്ട് അവർ റസൂലിനോട് പറഞ്ഞു, യാ നബി അല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഹാദാ യുസ്റഉ ഫി ശഹരി തലാത മറാത്ത്, എന്റെ ഈ കുട്ടിക്ക് ഒരു മാസത്തിൽ മൂന്ന് തവണ പിശാജ് ബാധയുണ്ടാകുന്നു. ലമം എന്നാ വേറൊരു ഹദീസിൽ പ്രയോഗിച്ചത്, ഒരു മാസത്തിൽ മൂന്ന് തവണ പിശാജ് ബാധയുണ്ടാകുന്നു. അതേപോലെ വേറെ റിവായത്തുകളിൽ ഒരു ദിവസത്തിൽ തന്നെ പലതവണ എന്നൊക്കെ വന്നിട്ടുണ്ട്. ഈ റിവായത്താണ് ഞാൻ പറയുന്നത്. ഒരു മാസത്തിൽ 3 തവണ പിശാച് ബാധയുണ്ടായി, എന്റെ ഈ കുഞ്ഞിന് അസ്വസ്ഥതകൾ ഉണ്ടായി, മറിഞ്ഞു വീഴുന്നുണ്ട് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ സഹോദരിയോട് പറഞ്ഞത്? ആ കുട്ടിക്ക് വല്ല ഭ്രാന്തുണ്ടാകും, അതല്ലാതെ പിശാച് ബാധയൊന്നും ഉണ്ടാവില്ല. ആ കുട്ടിയെ വല്ല ഡോക്ടറുടെ അടുത്തും കൊണ്ടുപോയി ചികിത്സിക്ക്, വല്ല വൈദ്യവും നോക്ക് എന്നല്ല റസൂല് പറഞ്ഞത്. അതിനീ ആ കുട്ടിയെ ഇങ്ങോട്ട് അടുപ്പിച്ചു കൊണ്ടുവാ. വാഹന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ കുട്ടിയെ അടുപ്പിക്കുകയാണ്. ഫഅദിനൈതുഹു, അങ്ങനെ ആ സഹോദരി അതാ കുട്ടിയെ റസൂലുള്ളാഹിയിലേക്ക് അടുപ്പിക്കുകയാണ്. ഫതഫല ഫീഹി, അല്ലാഹുവിന്റെ റസൂല് ആ കുട്ടിയുടെ വായ പൊളിച്ചിട്ട് വായയിലേക്ക് അതാ തുപ്പുകയാണ്. വഖാല, എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഉഖ്റുജ് അദുവല്ലാഹ് അന റസൂലുള്ളാഹ്, ഓ അല്ലാഹുവിന്റെ ശത്രു നീ ഇറങ്ങിപ്പോ, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാകുന്നു. ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. സുമ്മ ഖാല ലഹാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറയാണ്, ഇദാ റജഅതി ഫഅഇലിമീനീ മാ സനഅ, ഞാൻ മടങ്ങി വരുന്ന നേരം ഈ കുട്ടിയിൽ എന്ത് സംഭവിച്ചു എന്ന് എന്നോട് വിവരം പറയണം. ഫലമ്മാ റജഅ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂൽ ആ വഴിയിലൂടെ മടങ്ങി വരുന്ന നേരത്ത്, ഇസ്തഖ്ബലതുഹു ബികബ്ശൈനി വസംനിൻ വഅഖിത്തിൻ, അദാ സഹോദരി മുത്തു നേതാവിനെ കാണാൻ ആ വഴിയിലുണ്ട്. എന്നിട്ട് നബിയെ അഭിമുഖീകരിക്കുകയാണ്. രണ്ടാടുണ്ട് ആ സഹോദരിയുടെ കയ്യിൽ. വസംനിൻ വഅഖിത്തിൻ, അതുപോലെ തന്നെ പാൽക്കട്ടിയും നെയ്യുമുണ്ട് ആ സഹോദരിയുടെ കയ്യിൽ. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബി പറയാണ്, രണ്ടാടും പാൽക്കട്ടിയും നെയ്യുമായി പ്രവാചകന് ഹദിയ കൊടുക്കാൻ വേണ്ടി വന്ന സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറയുന്നു, ഖുദ് മിൻഹാ അഹദൽ കബിശൈൻ, ആടിൽ ഒന്നിനെ നീ വാങ്ങിക്കോ, ബാക്കിയുള്ളതെല്ലാം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്ക്. സന്തോഷത്തോടുകൂടെ തന്നതല്ലേ, അവരെ ബുദ്ധിമുട്ടിക്കണ്ട, എല്ലാം വാങ്ങേണ്ടതില്ല, ആടിൽ നിന്ന് ഒന്നിനെ നീ സ്വീകരിക്ക്. ഫഖാലത്ത്, എന്നിട്ട് ആ സഹോദരി പറയാണ്, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, മാ റഅയ്നാ മിൻ ഹുദാക, ആ നിമിഷം മുതൽ പിന്നീട് ഈ കുട്ടിയിൽ അസുഖം ഞങ്ങൾ കണ്ടിട്ടില്ല. അസുഖം മാറി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ചികിത്സിച്ചു, വായിൽ ഇങ്ങനെ തുപ്പി ഉഖ്റുജ് അദുവല്ലാന്ന് പറഞ്ഞു. എന്തായി ഈ ഹദീസ് നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഒന്നാമത്, ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കാനുള്ള 2-3 സംഗതികളുണ്ട്, ശരിക്കും മനസ്സിലാക്കണം. ഈ ഹദീസ് നിന്ന് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, പിശാചിന് ശരീരത്തിൽ ബാധ ഏൽപ്പിക്കാൻ കഴിയും. ഒന്ന്, നമ്പർ 1, തള്ളാൻ പറ്റൂല. രണ്ടാമത്, പിശാച് ബാധ ഏറ്റാൽ അതിന് പ്രതിവിധിയുണ്ട്. 2. മൂന്നാമത്, ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കുക, പിശാച് ബാധ ഏറ്റുകഴിഞ്ഞാൽ ലക്ഷണങ്ങൾ മുഖേന അത് മനസ്സിലാക്കാൻ കഴിയും. ഉറപ്പിച്ചു പറയാൻ കഴിയില്ല, വഹിയുള്ള റസൂലിന് മാത്രമേ കഴിയുള്ളൂ ഇന്ന ആൾക്ക് വന്ന രോഗം അത് പിശാച് ബാധ തന്നെയാണ് എന്ന് തറപ്പിച്ചു പറയണമെങ്കിൽ വഹി വേണം, അത് റസൂലുള്ളാഹിക്കേ കഴിയൂ. പക്ഷേ ലക്ഷണങ്ങൾ മുഖേന പിശാച് ബാധയാണെന്ന് നമുക്ക് എന്തു ചെയ്യാം, അനുമാനിക്കാനുള്ള വക ഈ ഹദീസിൽ നിന്ന് കിട്ടും. അതിനെന്താ തെളിവ്? ആ സഹോദരി വന്നതന്നെ റസൂലുള്ളാഹിയോട് പറഞ്ഞതന്നെ എന്താ, എന്റെ ഈ കുട്ടിയിൽ ഒരു മാസത്തിൽ 3 തവണ പിശാച് ബാധ ഏൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സഹോദരി വന്നത്. സഹോദരിക്ക് ആ ലക്ഷണത്തിൽ നിന്ന് മനസ്സിലായതാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാനൊന്ന് നോക്കട്ടെ ഈ എങ്ങനെ പിശാച് ബാധ എന്ന് ഉറപ്പിച്ചു പറയുന്നത്, അതല്ലെങ്കിൽ എങ്ങനെ ഈ പിശാച് ബാധ എന്ന് പറയുന്നത്, അങ്ങനെ ഇങ്ങോട്ട് പറയാൻ പറ്റുമോ, ഞാനൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ടേ പറയാൻ പാടുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പോൾ അനുമാനങ്ങൾ വെച്ചുകൊണ്ട് പറയാം, ഭൗതിക ചികിത്സകളൊക്കെ ചികിത്സിച്ചു നോക്കി, ഒരു മാർഗവും കാണുന്നില്ല, അപ്പൊ ആത്മീയ ചികിത്സ നടത്തി നോക്കാം, അല്ലെങ്കിലും നടത്താം. അപ്പൊ ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ ചില ലക്ഷണങ്ങളിലൂടെ നമുക്കതാണെന്ന് അനുമാനിച്ച് ചികിത്സ നടത്താം, അതിന് കുഴപ്പമില്ല. ചില ആളുകൾ പറയാണ്, പിശാച് ബാധ ഏറ്റിട്ടുണ്ടെന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ ന്യായമില്ല. മറിച്ച് ലക്ഷണങ്ങൾ മുഖേന നമുക്കും അനുമാനങ്ങളിലൂടെ പറയാം എന്ന കാര്യവും ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതാണ് യഅല ബിൻ മുറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. എല്ലാ മിക്കവാറും ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിവിധ പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട, വിവിധ റിവായത്തുകളിലൂടെ വന്ന ഒരു ഹദീസാണിത്. ഇതിന്നൊക്കെ എന്താ മനസ്സിലായത് സഹോദരങ്ങളെ? പിശാജ് ബാധ ഉണ്ട് അല്ലേ? ഏതാനും ചില തെളിവുകൾ കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സമയം അതിന് പര്യാപ്തമല്ല. പിന്നീട് ഇൻഷാല്ലാ നമുക്ക് അതിനെ വിശദീകരിക്കാം. സഹോദരങ്ങളെ, പൈശാചികമായ ബാധയുണ്ടായാൽ ഒരേ ഒരു മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ, അള്ളാഹുവിൽ ശരണം തേടുക, റബ്ബിൽ അഭയം പ്രാപിക്കുക. പൈശാചികമായ വല്ല ദുഷ്പ്രേരണയും നിനക്കുണ്ടായി കഴിഞ്ഞാൽ, ഖുർആൻ പറയുന്നു മനുഷ്യന് രണ്ട് നിലക്കുള്ള ശത്രുക്കളുണ്ട്. ഒന്ന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ശത്രുക്കൾ, മറ്റൊന്ന് ജിന്നിൽ നിന്നുള്ള ശയാത്തീനുകളായ ശത്രുക്കൾ. രണ്ടു കൂട്ടരോടും ഒരേ സമീപനമല്ല. മനുഷ്യരിൽ നിന്നുള്ള ശത്രുക്കളാണെങ്കിൽ അവരെങ്ങനെ പ്രതിരോധിക്കേണ്ടതെന്ന് ഖുർആൻ പറയാണ്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യാ, നല്ലതും ചീത്തയും സമമാവുകയില്ല. ഇത് ഏറ്റവും നല്ലതുകൊണ്ട് നീ പ്രതിരോധിക്കൂ. നിനക്കും ഒരാൾക്കും ഇടയിൽ ശത്രുത ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല നിലക്ക് അയാളോട് അങ്ങ് പെരുമാറി കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ഉറ്റ ബന്ധുവായി മാറും. അതെല്ലാവർക്കും കഴിയൂല. ഒമാ യുലക്കാഹ ഇല്ലല്ലദീന സബറു, നല്ല ക്ഷമിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കൂ. വമാ യുലക്കാഹ ഇല്ലാദു ഹദ്ദിൻ അലീം, അങ്ങേയറ്റം ഭാഗ്യം കിട്ടിയവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇത് മനുഷ്യരോടുള്ള സമീപന. മനുഷ്യരായ ശത്രുക്കളാണെങ്കിൽ നല്ല നിലക്ക് പെരുമാറിയാൽ നമ്മുടെ ഉറ്റ മിത്രങ്ങളായി മാറും. എന്നാൽ ഈ ശൈത്താനാണെങ്കിൽ അവരോട് നല്ല നിലക്ക് പെരുമാറാൻ കഴിയില്ല. അപ്പൊ അല്ലാഹ് പറയാണ്, വഇമ്മാ യൻസഗന്നക മിനശ്ശൈത്വാനി നസ്ഉൻ ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനി ഫസ്തഈദ് ബില്ലാഹി ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഇത് സൂറത്തുൽ ഫുസ്സിലത്തിലുള്ള വചനങ്ങളാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? പിശാചുക്കളാണ് നിന്നെ ഉപദ്രവിക്കുന്നതെങ്കിൽ, പിശാചിൽ നിന്ന് നിനക്ക് വല്ല ദുഷ്പ്രേരണയും ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലാഹുവിൽ നീ അഭയം തേടുക, റബ്ബിൽ നീ ശരണം തേടുക. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. എങ്ങനെയാണ് റബ്ബിൽ അഭയം തേടേണ്ടത്? അതിന്റെ പ്രതിവിധികൾ എന്തെല്ലാമാണ്? ഏതൊക്കെയാണ് ഹദീസുകളിൽ വന്നത്? എന്തൊക്കെയാണ് ആ വിഷയങ്ങൾ? ഇൻഷാല്ലാ വരും നാളുകളിലൂടെ നമുക്ക് വിശദീകരിക്കാം. ഖുർആനിലും ഹദീസുകളിലുമൊക്കെ വന്ന പ്രാർത്ഥനകൾ ഏതെല്ലാം, ദിക്റുകൾ ഏതെല്ലാം, എല്ലാം നമുക്ക് പറയേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഇനി ഹജ്ജിന് ശേഷമായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ഈദിന് ശേഷം നമ്മുടെ ഈ പഠന പരമ്പര അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വീണ്ടും തുടർന്നു പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങൾ പറയുന്നതിൽ നിന്നും, അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യം സത്യമായി പറയുവാനും അത് ഉൾക്കൊള്ളുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ആർജവം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് ഉദ്ദേശിച്ചിട്ടുള്ള ഹാജിമാർക്ക് മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والسلام عليكم ورحمة الله وبركاته.